2024 ജൂൺ 17 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സുസ്മി. തുടർ വിദ്യാഭ്യാസം തുടരട്ടെ സജീവമായി. ഇന്നത്തെ കേരളത്തിന്റെ ഭാഗമായ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും സാക്ഷരതാ ശതമാനം സ്വാതന്ത്ര്യത്തിന് തൊട്ടുമുമ്പ് തന്നെ താരതമ്യേന ഉയർന്നതായിരുന്നു. അപ്പോഴും 50% സാക്ഷരത നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു. പ്രാഥമിക വിദ്യാലയങ്ങൾ താലൂക്കുകൾ തോറും ഉണ്ടാകണമെന്ന പാർവതിബായി റാണിയുടെ വിളംബരത്തിന്റെ പശ്ചാത്തലം ഇതായിരുന്നു. ക്രൈസ്തവ മിഷണറിമാരും നവോത്ഥാന നായകരും വഹിച്ച ക്രാന്തദർശിത്വത്തിനും പ്രാധാന്യമുണ്ടായിരുന്നു. വീട്ടിനുള്ളിലെ നെല്ലറകൾ തുറക്കാനും അടച്ചുപൂട്ടാനും സ്വതന്ത്രമുണ്ടായിരുന്ന തറവാട്ടമ്മമാർക്കും അക്ഷരജ്ഞാനവും കണക്കും അനിവാര്യമായിരുന്നെന്ന് ഓർക്കണം. പള്ളികൾ തോറും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക എന്ന ജൈന ഭിക്ഷുക്കളുടെ ആദർശത്തെപ്പറ്റി വരാപ്പുഴയിലെ മെത്രാനായിരുന്ന ബച്ചിനെല്ലിക്കും അറിവുണ്ടെന്ന് വരാം. ബച്ചിനെല്ലിയുടെ 19-ാം നൂറ്റാണ്ടിലെ ഇടയലേഖനം നടപ്പിലാക്കിയത് കുട്ടനാട്ടുകാരനായ ചാവ്ര കുയാക്കോസ് ഏലിയാസ് അച്ഛനായിരുന്നു. ശേഷിക്കുന്ന നിരക്ഷകർക്കായി നെയ്റ്റ് സ്കൂളുകൾ നടത്താൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാകുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ്. അവയ്ക്കൊന്നും നിർഭാഗ്യവശാൽ നൈരന്തര്യം ഉണ്ടായില്ല. സ്വാതന്ത്ര്യാനന്തരം വ്യാപകമായ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനം നിരക്ഷരതാ നിർമ്മാർജ്ജനത്തെ അവരുടെ കർമ്മ പരിപാടികളിൽ ഒന്നായി അംഗീകരിച്ചു. വായനാശീലം വളർത്തുന്നതിനാലാണ് ഇവിടുത്തെ ഗ്രന്ഥശാലകൾ വിജയിച്ചത്. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യത്തെ മലയാളികൾ തുടർന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. അക്ഷരയജ്ഞം ജനകീയമായി. അനൗപചാരിക വിദ്യാഭ്യാസം കൂടുതൽ ജനകീയമാക്കേണ്ടത് എങ്ങനെ വേണമെന്ന അന്വേഷണത്തിലായിരുന്നു കാൻഫെഡ് പോലുള്ള സന്നദ്ധ സംഘടനകൾ. സർക്കാർ സംവിധാനത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി സാക്ഷരതാ പ്രസ്ഥാനം ജനകീയമാക്കുവാനും വ്യാപിപ്പിക്കാനും 1990-1991 കാലത്തെ കേരള സർക്കാർ തയ്യാറായി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ ദേശീയ സാക്ഷരതാ മിഷനും പൂർണ്ണ മനസ്സോടെ പിന്തുണച്ചു. സാക്ഷരതാ പ്രവർത്തനങ്ങളെ ജനകീയോത്സവമാക്കുവാൻ കഴിഞ്ഞുവെന്നതാണ് സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ നേട്ടം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സന്നദ്ധ സംഘടനകൾക്കും ഇക്കാലത്ത് നിർണായക സംഭാവനകൾ നൽകാൻ കഴിഞ്ഞു. ആ നേട്ടങ്ങൾ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളാണ് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിനു ശേഷം ഇവിടെ നടന്നത്. പ്രവർത്തകർ സ്വാഭാവികമായും അലസരായി. സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴും 6% ഇവിടെ നിരക്ഷരരായി തുടർന്നിരുന്നു എന്ന കാര്യവും നമ്മൾ സൗകര്യപൂർവ്വം വിസ്മരിച്ചു. 1998 ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ തീരുമാനിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. സാക്ഷരതയ്ക്കും അപ്പുറത്തേക്ക് നിലവിലുള്ള ഔപചാരിക വിദ്യാഭ്യാസത്തിന് പകരം വയ്ക്കാവുന്ന ഒരു പദ്ധതിയാണ് തുല്യതാ പരിപാടിയെ സംസ്ഥാന സാക്ഷരതാ മിഷൻ അന്ന് വിഭാവനം ചെയ്തത്. പൊതുവിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള സിലബസുകൾക്ക് തുടർന്ന് സംസ്ഥാനം രൂപം കൊടുത്തു. 4, 7 തുല്യതാ ക്ലാസുകൾക്കുള്ള സിലബസുകളും തയ്യാറാക്കി. ട്രൈബൽ ലിറ്ററസി പ്രവർത്തകർക്കായി പണിയ, കുറുമ്പ, ഇരുള തുടങ്ങിയ ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷാഭേദങ്ങളെ അംഗീകരിക്കുന്ന ട്രൈബൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി. സാക്ഷരതയ്ക്കപ്പുറം എന്ന ആശയത്തിന്റെ ഭാഗമായി വികസന സാക്ഷരത, കമ്പ്യൂട്ടർ സാക്ഷരത, ജലസാക്ഷരത, നിയമസാക്ഷരത, പാർപ്പിട സാക്ഷരത, പൈതൃക സാക്ഷരത, ഔഷധ സാക്ഷരത എന്നിങ്ങനെയുള്ള നൂതന അവബോധ പ്രസ്ഥാനങ്ങൾക്കും സാക്ഷരതാ മിഷൻ രൂപം നൽകി. സാക്ഷരതാ പഠിതാക്കൾക്കും പ്രവർത്തകർക്കുമായി 300 പുസ്തകങ്ങൾ 1997-2001 കാലത്ത് പ്രസിദ്ധീകരിച്ചു. ദേശീയ തലത്തിൽ നൂതനാശയങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. 2001 യുനെസ്കോ നാഷണൽ ലിറ്ററസി മിഷൻ അവാർഡ് കേരള സാക്ഷരതാ മിഷനാണ് ലഭിച്ചത്. തുടർ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ ആരംഭിച്ചിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞു. തുല്യതാ പരിപാടി 10-ാം ക്ലാസ്സിലേക്കും 12-ാം ക്ലാസ്സിലേക്കും വ്യാപിപ്പിക്കുവാൻ ഇതിനിടെ നമുക്ക് കഴിഞ്ഞു. എന്നിട്ടും ആ രജത ജൂബിലി ഇന്നത്തെ സർക്കാർ തിരിച്ചറിഞ്ഞില്ല. ത്രിതല പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട് സാക്ഷരതാ സമിതികളും 4000 പ്രേരകന്മാരും അവരെ നയിച്ചിരുന്ന ജില്ലാ ഓഫീസറുമായിരുന്നു പദ്ധതിയെ വിജയിപ്പിച്ചത്. അവരിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർമാർ ഉണ്ടായി. ഇനിയും ചിലർ സാമൂഹ്യ ബോധമുള്ള ഉദ്യോഗസ്ഥരായി. ഒരു കോളേജ് അധ്യാപകന് എങ്ങനെ സംതൃപ്തനായ ഒരു പൊതുപ്രവർത്തകനായി മാറാൻ കഴിയുമെന്ന് ഞാനും തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അത്. പ്രോത്സാഹിപ്പിച്ചവർക്കും പരിഹസിച്ചവർക്കും ഒറ്റപ്പെടുത്തിയവർക്കും നന്ദി.